Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പ്രാണധാരണത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ, അന്നപാനാദി വിഷയങ്ങൾ, അത് മാത്രമായിരിക്കുക. അതിനപ്പുറം ലോകസംഗ്രഹ പ്രവർത്തനങ്ങളാണ്. എല്ലാ ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ച് നിശ്ചയിക്കാം ഇന്ന കർമ്മം ചെയ്യുന്നു, ഇന്ന കർമ്മം ത്യജിക്കുന്നു. ഭാഷ്യകാരൻ്റെ കാര്യത്തിൽ പറയും, എന്താണോ അവിടെ കാമനയില്ല, അതുകൊണ്ട് കാമ്യ കർമ്മങ്ങൾ ചെയ്യുന്നില്ല. ഇത് സ്വാർത്ഥ കാമനകളില്ല. കാമന എന്ന് പറയുന്നത് അതാണ്, എനിക്ക് സ്വർഗത്തിൽ പോകണം, ആ സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി ജ്യോതിഷ്ഠോമം ചെയ്യണം, ഇങ്ങനെയുള്ള പ്ലാനുകളില്ല. അപ്പൊ സ്വാർത്ഥമായി ചെയ്യുന്നില്ല, സ്വാർത്ഥത ഇല്ലല്ലോ. അവന്ത ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെ സ്വാർത്ഥമാണ്? അഹന്തി മമതി ഇല്ലാതെ, കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാതെ ഉള്ള കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാർത്ഥത, സ്വഫലം പ്രേരകമാവുന്ന കർമ്മങ്ങൾ അവിടെ വരത്തില്ല. അതുകൊണ്ടാണ് കാമ്യകർമ്മങ്ങളില്ല എന്ന് പറയുന്നത്. പരദ്രോഹം, നിഷിദ്ധ കർമ്മം, അത് വരുന്നില്ല. അത് പ്രേരകമായി വരുന്ന കർമ്മങ്ങളില്ല. സഹജമായ കർമ്മങ്ങൾ, സ്വാർത്ഥ ചിന്ത കൂടാതെയുള്ള കർമ്മങ്ങൾ, അങ്ങനെയുള്ള കർമ്മങ്ങൾ സംഭവിക്കുക. അത് പരാർത്ഥമായതുകൊണ്ട് അതിനെ പറയുന്നു ലോകസംഗ്രഹ കർമ്മങ്ങൾ എന്ന് പറയുന്നു. അതിനെ കർമ്മമായിട്ട് ഗണിക്കുന്നുണ്ട്. കാരണം അവിടെ ഈ പറയുന്ന താതാത്മ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, അഹന്ത മമതകളില്ല. അതിന് ഭാഷകാലം പറഞ്ഞു അതിന് കർമ്മ ആഭാസം, കർമ്മം പോലെ പ്രതീതമാകുന്നു എന്ന കർമ്മമല്ല. കാരണം തത്വജ്ഞാനിയിൽ വരുന്ന സർവവും പിന്നീട് കേവല പ്രാരബ്ധം നൽകിയിട്ടുണ്ട്. കേവല പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്? അജ്ഞന്റെ പ്രാരബ്ധത്തിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അജ്ഞ ശരീരവും പ്രാരബ്ധജന്യം തന്നെ, ജ്ഞാനിയുടെ ശരീരവും പ്രാരബ്ധജന്യം തന്നെ. പ്രാരബ്ധം എന്ന് വെച്ചാൽ ഫലം കൊടുക്കാൻ ആരംഭിച്ച കർമ്മത്തിന്റെ ഫലമായി വന്നതെന്ന പ്രാരബ്ധം. അജ്ഞന്റെ പ്രാരബ്ധവും ജ്ഞാനിയുടെ പ്രാരബ്ധവും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ട് പറയുന്നത് കേവല പ്രാരബ്ധം. അജ്ഞന്റെ പ്രാരബ്ധം കൊണ്ട് ഈ ശരീരം, പക്ഷെ അജ്ഞനൻ അതുകൂടാതെ അഹന്ത മമത കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം വരുന്നു. അജ്ഞന്റെ പ്രാരബ്ധം എന്ന് പറയുന്നതിൽ ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്നതുകൊണ്ട്, അജ്ഞാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ആ പ്രാരബ്ധത്തിന്റെ ഫലമായി വീണ്ടും ജന്മങ്ങൾ, കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ വീണ്ടും ജന്മങ്ങൾ ഉണ്ടാവും പ്രാരബ്ധത്തിന്റെ സഹായത്തോടുകൂടി. ജ്ഞാനിയുടെ പ്രാരബ്ധം എന്ന് പറയുന്നത് കേവലം അത് മാത്രം, അവിടെ അജ്ഞാനമില്ല, അഹന്ത മമതയില്ല, കർത്തൃത്വ ഭോക്തൃത്വങ്ങളില്ല. അതുകൊണ്ട് അത് പിന്നീട് ഫലം കൊടുക്കുന്നതിന് ശേഷിയുള്ളതല്ല. രണ്ടും തമ്മിലെ വ്യത്യാസം. അതുകൊണ്ട് തത്വജ്ഞന്റെ അനുഭവവും അജ്ഞന്റെ അനുഭവവും രണ്ടും രണ്ടാണ്. വിവേകമുള്ളവന്റെ അനുഭവം, വിവേകമില്ലാത്തവന്റെ അനുഭവം രണ്ടും രണ്ടാണ്. പക്ഷെ രണ്ടു കൂട്ടരെ സംബന്ധിച്ചും വിഷയങ്ങൾ ഒന്നു തന്നെ. അടുത്ത സയ യേശോ അണിമ ഏതാത്മികം സർവം തത്സത്യം സ ആത്മാ തത്വമസിഷ്യേതു ഇതി ഭൂയ ഏകമാ ഭഗവാൻ വിജ്ഞാപയതു ഇതി വ്യാഖ്യാനിച്ചതാണ് ആചാര്യവാൻ വിദ്വാൻ ഹേന ക്രമേണ തത്സമ്പദ്യതേ തം ക്രമം ദൃഷ്ടാന്തേന ഭൂയേവ മാ ഭഗവാൻ വിജ്ഞാപയതു ഇതി. ആചാര്യവാൻ വിദ്വാൻ തത്വശ്രവണം ചെയ്യുന്ന ഒരു വിദ്വാൻ, ഏന ക്രമേണ തത്സമ്പദ്യതേ എങ്ങനെയാണ് തത്സമ്പദ്യ സംക്രമം ദൃഷ്ടാന്തേന ഭൂയേയും മാം ഭഗവാൻ അതിന്റെ ദൃഷ്ടാന്തത്തിലുള്ളത് വിജ്ഞാപയതു തഥാ സ്വമേതി ഉവാച പുരുഷസ്വമ്യ ഉത ഉപതാപിനം ജ്ഞാതയഃ പരിപാസതേ ജാനാസി മാം ജാനാസി മാം ഇതി തസ്യ യാവന്ന വാങ്മനസി സംബദ്ധ്യതേ മനഃപ്രാണേ പ്രാണസ്തേജസി തേജപരസ്യം ദേവതായാം താവത് ജാനാതി അഥ യദാസ്യ വാങ്മനസി സംബദ്ധ്യതേ മനഃപ്രാണേ പ്രാണസ്തേജസി തേജപരസ്യം ദേവതായാം അഥ ന ജാനാതി സയേഷോണി മേദദാദ്യമിദം സർവം തത്സത്യം സ ആത്മാ തത്തമസി ശേതകേതോ ഇതി. മരിഷ്യതോ മുമുക്ഷുതശ്ച തുല്യാ സത്സമ്പത്തി തത്ര വിദ്വാൻ സത്സമ്പന്നോ നാവർത്തതെ. പുരുഷം ഹി സൗമ്യ ഉത ഉപതാപിനം ജരാദ്യുപതാപബന്ധം ജ്ഞാതയോ ബാന്ധവ പരിവാജ്യ ഉപാസതേ. ഇതൊരാള് മരിക്കാൻ പോകുന്ന ഒരാളിന്റെ ഉദാഹരണം പറയുക. മരണമെടുത്തു ജരാദ്യുപതാപബന്ധം, ജ്വരപീഡിതനായി മരണസമയത്ത് വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ, അതുകൊണ്ട് പനിയും മറ്റും വന്നു മരിക്കുമെന്ന് കണ്ടു. ബന്ധുക്കളെല്ലാം, മക്കളും ചെറുമക്കളും എല്ലാം ചുറ്റും വളഞ്ഞിരിക്കുന്നു. ജ്ഞാതി ബാന്ധവ അവരെല്ലാം ചുറ്റും കൂടി ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോഴാ മരണം സംഭവിക്കുന്നത്. മുമൂഷു ജാനാസി മാ തവ പിതരം പുത്രം ഭ്രാതരം വേരി പ്രിച്ഛന്ത. ചുറ്റും കൂടിയിരിക്കുന്നവര് ചോദിക്കുകയാണ്, അച്ഛനെ അറിയുന്നുണ്ടോ, മകനെ അറിയുന്നുണ്ടോ, സഹോദരനെ അറിയുന്നുണ്ടോ, ഭാര്യ അറിയുന്നുണ്ടോ, ഭർത്താവിനെ അറിയുന്നുണ്ടോ. അങ്ങനെ ചുറ്റും ഇരിക്കുന്നവര് അവരുടെ ബന്ധം അനുസരിച്ച് ചോദിക്കുന്നു. മരിക്കുന്നവരോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. കാരണം വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കുന്ന കാര്യം എന്ന് പറയുന്നു. ഡോക്ടറും നേഴ്സും മാത്രമേ അവരിതൊന്നും ചോദിക്കത്തില്ല. ഇതെങ്ങനെയുണ്ട്, പഴയ കാലത്ത് ഒരു 50 വർഷത്തിന് മുമ്പുള്ള മരണത്തെ കുറിച്ച് പറയും. ബന്ധുക്കളെല്ലാം ചുറ്റും വന്നിരിക്കും മരണ സമയത്ത്. ഓരോരുത്തരും ചോദിക്കുന്നത് അറിയാമോ, എന്നെ മനസ്സിലായോ, ഇരിക്കുന്ന ഞാനാണ്, മനസ്സിലാകാൻ പോകുന്നതിന്റെ മരിക്കാൻ പോകുന്നതിന്റെ അടുത്തായോ, പരിചയം പൊട്ടിക്കുന്ന മനസ്സിലായോ, മനസ്സിലാക്കിയിട്ട് വിശേഷമൊന്നുമില്ല, എന്നാലും ചോദിക്കും മനസ്സിലായോ. പറയുന്നു ആ ജാനാസി, നീ അറിഞ്ഞ മനസ്സിലാവുന്നുണ്ടോ. ഇപ്പോ മനസ്സിലായതുപോലെ ഭാവിക്കും, ചിലരെ ചിലവ് മനസ്സിലാകാതിരിക്കും. സത്യമുമൂർഷോഹോ ഇപ്പോ പറയുന്നു, മുമ്പ് പറഞ്ഞ ആദ്യമൊക്കെ മനസ്സിലാക്കുന്നു, കൈയും കാലും ഒക്കെ പൊക്കുന്നു, അടുത്തിരിക്കുന്നവരെ പിടിക്കാനൊന്ന് ശ്രമിക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പതുക്കെ ചുണ്ടനക്കുന്നു, സംഭാഷണം വരുന്നു, പുറത്തു വരുന്നില്ല. പിന്നെ കണ്ണടയ്ക്കുന്നു, തുറക്കുന്നു, പിന്നീട് അതും ഇല്ലാതായിത്തീരുന്നു. ആ മരണം സംഭവിക്കുന്നു. യവന്ന വാങ് മനസ്സിൽ സമ്പദ്ധ്യതേ, ക്രമത്തിൽ ശരീരത്തിലുള്ള പ്രാണചലനങ്ങൾ അത് ഓരോന്നോരോന്നായി കുറയുന്നു. അതെല്ലാം മനസ്സിലേക്ക് ലയിക്കുന്നു. വാക്ക് അതുപോലെ മനസ്സിൽ ലയിക്കുന്നു. വാക്ക് ശരീരം ചലിക്കാതാകുന്നു. ഇപ്പൊ പ്രാണന്റെ പ്രവർത്തനം മനസ്സിലായി. പിന്നെ വാക്ക് ചലിക്കാതാകുന്നു, അതും മനസ്സിലായി. പിന്നെ മനസ്സും ചലിക്കാതാകുന്നു. വാഗ്മനത്തിൽ സമ്പത്തിത മനപ്രാണേ സർവം ആ ജീവനിലേക്ക് പ്രാണ തേജസി തേജപരസ്യാൻ ദേവതായ എല്ലാ ജീവനിലേക്ക് സംഭവിക്കും. സ്ഥൂലമായതെല്ലാം സൂക്ഷ്മത്തിൽ സൂക്ഷ്മമെല്ലാം ജീവൻ. ആ ജീവനോ ബാഹ്യബോധമില്ലാതെ സത്തിലേക്ക് ഏകീഭവിക്കുന്നു. മരണ സമയത്ത് അതിന് സംഭവിക്കുന്നു. സുഷുപ്തി പോലെ എന്ന് പറഞ്ഞു തേജപരസ്യാൻ ദേവതായ സത്ത് ഏതാണോ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് തത് സൃഷ്ട തദൈവ അനുപ്രവേശിച്ചത് സൃഷ്ടിച്ചതിലേക്ക് അനുപ്രവേശിച്ചു. അപ്പൊ സൃഷ്ടിച്ച അതിന് സത്തിനെയാണ് ഇവിടെ പറയുന്ന പരദേവത. അതിലേക്കും വിലയിക്കുന്നു. വീണ്ടും സുഷുപ്തിയിൽ നിന്നുള്ളത് പോലെ ഉണർന്നു വരുന്നു. സുഷുപ്തിയുമായിട്ട് അവിടെ വ്യത്യാസം. അവിടെ എന്ത് ചെയ്തു? സുഷുപ്തിയിൽ ശരീരം നശിക്കുന്നില്ല. ഇവിടെ അസ്ഥൂലമായ ശരീരം നശിച്ചു പോയി. അവിടെ മരണത്തിൽ നിന്ന് പിന്നെ കൊണ്ടിരുന്നത് സൂക്ഷ്മമായ ശരീരത്തിൽ സ്ഥൂലമില്ലാത്തതുകൊണ്ട് എല്ലാ ശരീരത്തിന്റെ സംസ്കാരത്തിനനുസരിച്ച് പിന്നെ വേറെ ശരീരം അന്വേഷിച്ചു പോകുന്നു. വേറെ ശരീരത്തെ തേടിപ്പിടിക്കുന്നു. പിന്നെ അതിലിരുന്ന് വീണ്ടും ആ ശരീരമായിട്ട് ബന്ധം വയ്ക്കുന്നു. നേരത്തെ പറഞ്ഞു ജീവനും പ്രാണധാരണം. ആ പ്രാണധാരണത്തിന് വേണ്ടി ശരീരത്തിൽ മാറ്റങ്ങൾ വരും. അത് മരണത്തിന് മുമ്പും അങ്ങനെയാണ്. പ്രാണധാരണത്തിന് വേണ്ടി ശരീരത്തിന് മാറ്റം വരും. കാരണം ബാല്യം യൗവനം വാർദ്ധക്യം ഈ പരിണാമങ്ങൾ ശരീരത്തിന് വരുത്തിക്കൊണ്ട് ആ ശരീരത്തെ സ്വീകരിക്കുകയും വിടുകയും ചെയ്യുന്നു മരണം വരെ. ഒരു ശരീരത്തിലല്ലല്ലോ, സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ശരീരം മാറുന്നു. നിരന്തരം പരിണമിക്കുന്ന ശരീരത്തിലേക്കാണ് വരുന്നത്. അതാണ് ബാല്യ യൗവന വാർദ്ധക്യം. ഇവിടെ ഒരു ശരീരത്തിന്റെ തന്നെ അവസ്ഥാ പരിണാമം. മരണശേഷമാണെങ്കിലും വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. അതിനും ഇതേ അവസ്ഥാ പരിണാമം. ബാല്യം ശൈശവും ബാല്യം യൗവനം വാർദ്ധക്യം അതിന്റെ നാശത്തിൽ വിടുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം മരണത്തിൽ ശരീരത്തെ സ്ഥൂല ശരീരത്തെ വിട്ടിട്ട് പുതിയൊരു സ്ഥൂല ശരീരം എടുക്കുന്നു എന്നേ ഉള്ളൂ. മൊത്തത്തിൽ ശരീരം മാറുന്നില്ല. കാരണം മുഖ്യ സൂക്ഷ്മ ശരീരമാണ്, അത് അങ്ങനെ തന്നെ ഉണ്ട്. അതിനോടുള്ള താതാത്മ്യത്തെ വിടുന്നില്ല. അതിനപേക്ഷിച്ച് സ്ഥൂല ശരീരം എന്ന് പറയുന്നതോട് തുച്ഛമാണ്. കാരണം അതൊരു ചെറിയ കാലത്തേക്കോ സൂക്ഷ്മ ശരീരം അനാദിയാണ്. മുക്തി വരെ അനന്തമായി തുടരുന്ന അതിന്റെ സ്വീകരണം അതിന്റെ വിടലാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. സുഷുപ്തിയും മരണവും തമ്മിൽ വലിയ വ്യത്യാസം. സുഷുപ്തിയിൽ തിരിച്ചു വന്നപ്പോ സ്ഥൂല ശരീരം കൂടി കിട്ടിയെന്നേ ഉള്ളൂ. മരണത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സൂക്ഷ്മ ശരീരം ൂടെ സ്ഥൂല ശരീരത്തിലേക്ക് വരും. രണ്ടിടത്തും എന്ത് ചെയ്യുന്നു? പരസ്യാം ദേവതായ ആ പരദേവതയിൽ ഏകീഭവിക്കുന്നു. ഇതുപോലെയാണ് സത്സമ്പത്തി എന്ന് പറയുന്നത്. സുഷുപ്തി പോലെ അല്ലെങ്കിൽ മരണം പോലെ കേവലമായ ആത്മാവിന്റെ എന്നല്ല. സുഷുപ്തിയിൽ നിന്ന് എന്തുകൊണ്ട് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുന്നു? സംസ്കാരം അതുപോലെ മരണത്തിൽ നിന്നും വീണ്ടും ശരീരത്തെ സ്വീകരിക്കുന്നു. സംസ്കാരം കൊണ്ട് അതിങ്ങനെ ആവർത്തിക്കുന്നു. സംസാരണയോ മരണകർമ്മ സ്ഥായിയോ അയം വിദുഷോഭി സത്സമ്പത്തി കർമ്മ ഇത്യേതദാഹ. വിദ്വാന്റെ സത്സമ്പത്തിയും ജ്ഞാനിയുടെ അജ്ഞന്റെ സത്സമ്പത്തിയും തമ്മിൽ ഒരു വ്യത്യാസം. സംസാരണയോ മരണക്രമ, സംസാരിയുടെ മരണക്രമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജ്ഞാനി മരിക്കുന്നതും അജ്ഞാനി മരിക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇന്നും അന്നും ഒരു വ്യത്യാസമില്ല. ഇന്നും അന്നും വ്യത്യാസമില്ലെന്ന് പറഞ്ഞു അന്നിങ്ങനെ സ്വാഭാവികമായും മരിക്കും. എല്ലാവരും ചുറ്റും കൂടിയിരിക്കുമ്പോൾ ഓരോന്നോരോന്ന് വിട്ടുപോകും. ജ്ഞാനിയും അജ്ഞാനിയും അന്ന് അങ്ങനെയാണ്. ഇന്ന് ജ്ഞാനിയും അജ്ഞാനിയും രണ്ടുപേരും വെന്റിലേറ്ററിലാണ് മരിക്കുന്നത്. അതും ഒരു വ്യത്യാസം. സംസാരനയോ മരണകർമ്മ സയവായും വിദുഷോപി, എവിടെയെങ്കിലും മരിച്ചാൽ എങ്ങനെയെങ്കിലും. സത്സമ്പത്തിക്ക് വ്യത്യാസമില്ല. സത്സമ്പത്തി കർമ്മ ഇത്യേത പരസ്യാം ദേവതായാം തേജസ്സി സമ്പന്നി അധന ജാനാതി. ആ തേജസ്സിൽ ഏകീഭവിച്ചാൽ പിന്നെ അറിയുന്നുണ്ട്. അവിദ്വാംസ സദബുദ്ധായ പ്രാഗ്ഭാവിതം വ്യാഘ്രാദിഭാവം ദേവമനുഷ്യാദിഭാവം. അജ്ഞനാണെങ്കിലും ഇവിടെ നിന്ന് വീണ്ടും ഉണർന്നുകൊണ്ട് സുഹൃത്തിയിൽ നിന്നും മരണത്തിൽ നിന്നും ഉണരുന്നു. അജ്ഞൻ എന്നൊരു മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവനും. പ്രാഗ്ഭാവിതം വ്യാഘ്രാദിഭാവം, മുമ്പ് തന്നെ അവൻ സമ്പാദിച്ചു വെച്ച ആ വ്യാഘ്രാദിഭാവത്തെ, ദേവഭാവത്തെ, മനുഷ്യഭാവത്തെ അതിനെ പ്രവേശിക്കുന്നു. വിദ്വാംസ്തു ശാസ്ത്രാചാര്യ ഉപദേശ ജനിത ജ്ഞാനദീപ പ്രകാശിത സദ്ബ്രഹ്മാത്മാനം പ്രവേശ ആവർത്തന്ത ഇത്യേഷ സസമ്പത്തി ക്രമ. വിദ്വാനാണെങ്കിലോ ശാസ്ത്ര ആചാര്യ ഉപദേശ ജനിത ജ്ഞാനദീപ പ്രകാശിതം, ശാസ്ത്രം ആചാര്യൻ ഉപദേശം ഇവയിൽ നിന്നുണ്ടായ ജ്ഞാനദീപത്താൽ പ്രകാശിപ്പിക്കപ്പെട്ട ആ സദ്ബ്രഹ്മാത്മാനം, സദ്ബ്രഹ്മസ്വരൂപത്തെ, അസത്സ്വരൂപത്തെ പ്രവേശിച്ച് അതിനെ പ്രവേശിച്ചിട്ട് നാവർത്തന്തെ വീണ്ടും ജനിക്കുന്നില്ല. ഇത്യേഷ സത്സമ്പത്തി ക്രമം, ഇതാണ് സത്സമ്പത്തി. അല്ലാതെ രണ്ടുപേരും മരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? പക്ഷെ ജ്ഞാനി അങ്ങനെ മരിക്കുന്നത് മോശമില്ല, അജ്ഞാനിയെ പോലെ മരിക്കുന്നത്. അവസാനം മക്കളെല്ലാം എടുത്തു വന്നിരുന്നു, നാവില് ഗംഗാജലമൊക്കെ ഒഴിച്ച് മരിക്കുന്ന ഒരു മരണമുണ്ടല്ലോ. അതുപോലല്ലോ ജ്ഞാനി മരിക്കേണ്ടത്. മരണം എടുക്കുമ്പോൾ വടി പോലെ എഴുന്നേറ്റിരിക്കണം, പത്മാസനം പിടിക്കണം, മൂക്കിൽ പിടിക്കണം, ഉച്ചി പൊട്ടിക്കണം, അങ്ങനെ മരിക്കണമെന്നാണല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തോ സ്വാമി ാണ് പല സ്വാമിമാരും മരിക്കാൻ നേരത്ത് ചാടി എഴുന്നേക്കുന്നു. മരണവേദനയെക്കാളും വലുത മാനക്കേട്. കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും? ചാടി എഴുതി ഇരുന്ന് മരിക്കാനൊക്കത്തില്ല, കിടന്ന് മരിക്കാനൊക്കെ അതിന്റെ ഇടയ്ക്ക് മരിക്കും. അങ്ങനെ സംഭവിക്കാറ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ മനസ്സിലിരിക്കുന്നു, അതിന്റെ ആവശ്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അന്യതോ മൂർധന്യ നട്യ ഉത്തരമ്യ ആദിത്യാദിദ്വാരേണ സദ്ഗച്ഛതീത്യാഹു തഥാ. അത് ആ സംബന്ധമാണ് ഈ പറയുന്നത്. അങ്ങനെയും ചിലത് പറയുന്നുണ്ട്. എന്താണ് മൂർധന്യ നട്യ? മൂർധാവിനൊരു നാടിയുണ്ട്, ആ നാടിയിലൂടെ. അവിടെ നാടിയുള്ളതൊക്കെ വാസ്തവമാണ്, അതിലൂടെ പോക്ക് വരവൊക്കെ ഉണ്ട്. പക്ഷെ ഉത്ക്രമ്യ, അതിലൂടെ ഉത്ക്രമിച്ച്, ഉത്ക്രമിച്ചാൽ പിന്നെ അതിന്റെ വഴിയുണ്ട്, വഴിയെ പോകണം. ആദിത്യാദിദ്വാരേണം പറഞ്ഞല്ലോ, ഉത്തരായണ ദക്ഷിണായന മാർഗങ്ങളെ കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു. ആ വഴിക്കെല്ലാം സഞ്ചരിച്ച് സദ്ഗച്ഛന്തി, സത്തിനെ പ്രാപിക്കുന്നുണ്ട്, സത്തിനെ സത്സമ്പത്തി അങ്ങനെ വേണം. ഇത്യാഹു എന്ന് പറയുന്നു തഥാ സംബന്ധമാണ്. തത്വജ്ഞാനിക്ക് അങ്ങനെ ഒരു ഒന്നിന്റെ ആവശ്യമില്ലാതെ. പക്ഷെ പല മഹാത്മാക്കളുടെയും കുറിച്ചും പറയുമ്പോൾ പറയും, ചുറ്റും കൂടിയിരിക്കുന്നവർ പറയും, ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്, അവസാനം ചാടി എണീറ്റ് എന്തോ ചില പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെയാണ് മരിച്ചതെന്ന് പറയും. ദൃക്സാക്ഷികളാണെന്ന് പറയും. ഇത് പറയുന്നതും ഇതാണ്. കാരണം സ്വാഭാവികമായി കിടന്നു മരിച്ചെന്നറിഞ്ഞു പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുവിന് നാണക്കേടാണെന്ന് കരുതി ചുറ്റും കൂടിയിരിക്കുന്ന അജ്ഞന്മാരായ ആൾക്കാർ, ശിഷ്യന്മാരോ ഭക്തന്മാരോ അവർ പറഞ്ഞുണ്ടാകുന്നതാണ് മഹാത്മാക്കളെ സംബന്ധിച്ചത്. അങ്ങനെയായിരുന്നു മരിച്ചതെന്നൊക്കെ. അതിങ്ങനെ ഒരു ധാരണയുണ്ട്, സ്വാമി കിടന്നു മരിക്കാൻ പാടില്ല, ഇരുന്നേ മരിക്കാവൂ. ഏറ്റവും രസകരമായ കാര്യം. ഇപ്പൊ അങ്ങനെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അവസാനം ആ ശവത്തിനെ പിടിച്ച് വളച്ച് ഓടിച്ച് എരുത്തി കൈയും കാലൊക്കെ കൂട്ടിക്കെട്ടി, ഞാനങ്ങനെ എത്ര പേരെ കൂട്ടിക്കെട്ടിട്ടുണ്ട്, ഇരുത്തി ആൾക്കാർ വന്ന് കാണുമ്പോ ഇരുന്ന് മരിച്ചതുപോലെ തോന്നുന്നു. ഇങ്ങനെയും ചെയ്യുന്നു. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുജനം അംഗീകരിക്കത്തില്ല. അങ്ങനെയാണ് ചെയ്യണമെന്നാണ് സമാധി. അതാണ് സമാധി എന്ന് പറയുന്നത്. ലോകം നടപ്പനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്തു വരുന്നു. പിന്നെ അങ്ങനെ ചെയ്തു വെച്ചാൽ കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്, അത് ശരിയാണ്. കിടക്കുന്നതിലും നല്ലതാണ് ഇരിക്കുന്നത് അവസാനം. പക്ഷെ ഈ ഭാഷകാനം പറയുന്ന പോലെ ഇതൊക്കെ അസംബന്ധമാണ്, ഇതൊന്നും ആവശ്യവും. ഇതെല്ലാം പറയുന്നത് തത്വജ്ഞാനിയുടെ കാര്യമാണ്. പിന്നെ യോഗികൾക്ക് ഇതൊന്നും മരിക്കാം. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എത്ര പേര് ഇരുന്ന് ഉറങ്ങുന്നു, അതെങ്ങനെ സാധിക്കുന്നു? പരിചയം കൊണ്ട്. വർഷങ്ങളായി രാവിലെ 1.5 മണിക്കൂർ ഇരുന്നുറങ്ങി ചിരിച്ചു കഴിഞ്ഞാൽ ഇരുന്നുറങ്ങാൻ അടുത്തിരിക്കുന്നവര് പോലും അറിയത്തില്ല. അതുപോലെ ഇരുന്ന് അഭ്യാസങ്ങൾ ചിരിച്ചു കഴിഞ്ഞാൽ ഇരുന്നുകൊണ്ട് പ്രാണായാമം പോലെയുള്ള അഭ്യാസങ്ങൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരുന്ന് അഭ്യാസം ചെയ്യുമ്പോൾ തന്നെ കാറ്റ് പോകും, അറിയത്തില്ല. അത് യോഗിയാവണമെന്നില്ല, സാധാരണ മനുഷ്യരെ തന്നെ ഇരുന്ന് മരിക്കുന്നുണ്ട്. ചില പ്രവൃത്തികളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഇരുന്ന് മരിക്കും. ചില വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിലിരുന്ന് മരിക്കും. ചില യാത്ര ചെയ്യുമ്പം ബസ്സിലിരുന്ന് മരിക്കും. ചില ഉറക്കത്തിൽ കിടന്ന് ഉറക്കത്തിൽ മരിക്കും. അപ്പൊ ഇരുന്ന് മരിക്കുന്ന ഒരു വലിയ കാര്യമൊന്നും സാധാരണ മനുഷ്യരും അങ്ങനെ മരിക്കാൻ പറ്റും. സ്ഥിരം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്പൊ തന്നെ തീരും. അതുപോലെ ഒരാളിങ്ങനെയുള്ള അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചങ്ങ് മരിച്ചു പോകാം. അതൊരു വലിയ കഴിവൊന്നുമാണ്. പിന്നെ യോഗികൾ ഇങ്ങനെ അഭ്യാസം ചെയ്യും. നമ്മളത് ഗീതാഭാഷത്തിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. മൂർധന്യ ഹൃദയ നാടിയിൽ പ്രകാശത്തെ കാണുന്നു. അവിടെ അതിനൊക്കെ ശീലിച്ച് ശീലിച്ച് വരുന്നു. ആ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഭ്യാസത്തിൽ അങ്ങ് മരിക്കാം അല്ലേ. കുട്ടികളെ ശ്രദ്ധിക്കാം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോ, പാട്ട് കേൾക്കുമ്പോൾ ഉറങ്ങും, പ്രസംഗത്തിൽ ഉറങ്ങും. ഏത് വിഷയത്തിലിരിക്കുമ്പോഴും ഒരാൾക്ക് ഉറങ്ങാൻ പറ്റും. അതിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകും. നടന്നുറങ്ങുന്ന വിദ്വാൻമാരും വരെ ഉണ്ട്. പിന്നെ മരണം അതുപോലെ തന്നെ, ഏത് പ്രവൃത്തിയിൽ നിന്നും മരണത്തിലേക്ക് പോവാം. ഒരു വലിയ സംഭവമൊന്നുമല്ല. അഭ്യസിച്ചാൽ കുറച്ചു വേണം. ചിലർ ചോദിക്കും, ചിലർ പറഞ്ഞുകൊണ്ട് മരിക്കുന്നത് ഇത്ര മണിക്ക് മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിക്കുന്നുണ്ട്. അതും അതിനെ തന്നെ മരണത്തെ പ്രതീക്ഷിച്ച് അതിനെ കണക്കൂട്ടി ജീവിച്ചാൽ അങ്ങനെയും പറ്റും. അതിന് പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ ശീലിച്ചാൽ മതി, ക്രമേണ പറഞ്ഞുകൊണ്ട് മരിക്കാനും പറ്റും. ഇത്ര മണിക്ക് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ മണിക്ക് ഉറങ്ങണം, ക്രമേണ പറയുന്ന സമയത്തും മരിക്കാനും പറ്റും. അതിന് യോഗികളൊന്നും അല്ലാത്ത സാധാരണ മനുഷ്യർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതിലൊന്നും വലിയ അത്ഭുതത്തിനൊന്നും അവകാശമില്ല, ആശ്ചര്യമൊന്നുമല്ല. ഒരാശ്ചര്യം തത്വജ്ഞാനമാണ്, മറ്റൊന്നുമല്ല. അതുകൊണ്ട് മൂർധന്യ നാട്യ ഉത്ക്രമ്യാദിത്യാദി പറയുന്ന സംബന്ധമാണ് ഇതെല്ലാം പറയുന്നത്. അദ്വൈതിയുടെ കാഴ്ചപ്പാടിലാണ്, തത്വജ്ഞാനത്തിന്റെ കാഴ്ചപ്പാടിലാണ്. യോഗികളും മറ്റും ഇതിനോട് യോജിക്കത്തില്ല. അവരവരെ എങ്ങനെയല്ല, ഞങ്ങൾ മരിക്കുന്നത് അഭ്യാസം ചെയ്ത് മൂർധന്യ നാടിയിലൂടെ തന്നെയാണ്, എന്നാലേ മോക്ഷം ഉണ്ടാകും എന്നെല്ലാം പറയും. അദ്വൈതത്തിൽ അതിനെ നിലനിൽപ്പില്ല എന്നുള്ളത്. അദ്വൈതി അതിനുവേണ്ടി വിശേഷിച്ച് പരിശ്രമമൊന്നും ചെയ്യുന്നില്ല. രഘുനോവ ഇരുടൻ ഭൂമി മൂർച്ഛിതോവ വിദത്തേഷ പ്രാണാൻ ഭ്രാന്തരുന്ന സംശയം. വിദ്യാരണ്യസ്വാമി പറയുന്നു, രോഗിയായി കിടക്കി കിടന്നു, വെന്റിലേറ്ററിൽ കിടന്നു, മൂർച്ഛിതനായി കോമ എന്ന് പറയുന്നു. അങ്ങനെ ദീർഘകാലം കിടന്നിട്ടു രോഗിയായി വളരെ പീഡകൾ അനുഭവിച്ചുകൊണ്ടോ വേദനയോടുകൂടിയോ ഏത് തരത്തിലുള്ള ഒരു തത്വജ്ഞാനിക്ക് ശരീരനാശം സംഭവിക്കാം? അതും തത്വജ്ഞാനമായിട്ട് യാതൊരു ബന്ധമില്ല.